പ്രധാന വാർത്തകൾ പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന മുഖേന പൂർത്തിയാക്കിയ 5 ആഴക്കടൽ മത്സ്യബന്ധന യാനങ്ങളുടെ വിതരണോദ്ഘാടനം വൈകിട്ട് നീണ്ടകരയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. കേന്ദ്രമന്ത്രി പർഷോത്തം രൂപാല യാനങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് കൈമാറും. ലൈഫ് മിഷൻ പണികഴിപ്പിച്ച 20,000-ലധികം വീടുകൾ മുഖ്യമന്ത്രി ഇന്ന് നാടിന് സമർപ്പിക്കും. കർണാടകയിൽ ഈ മാസം 10 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് പ്രചാരണം കൂടുതൽ ഊർജ്ജിതമായി. മാലിന്യം സംസ്കരിച്ച് പ്രകൃതിവാതകം നിർമ്മിക്കുന്ന പ്ലാന്റ് ബ്രഹ്മപുരത്ത് സ്ഥാപിക്കാൻ BPCLമായി ധാരണയിലെത്തിയതായി മന്ത്രി എം ബി രാജേഷ്. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സിനെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന മുഖേന പൂർത്തിയാക്കിയ 5 ആഴക്കടൽ മത്സ്യബന്ധന യാനങ്ങളുടെ വിതരണോദ്ഘാടനം ഇന്ന് വൈകിട്ട് നീണ്ടകരയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. കേന്ദ്ര ഫിഷറീസ് മൃഗപരിപാലന വകുപ്പ് മന്ത്രി പർഷോത്തം രൂപാല യാനങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് കൈമാറും. ഡെസ്ക് റിപ്പോർട്ട്.
പ്രാഥമിക മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളിൽ അംഗങ്ങളായ 10 മത്സ്യത്തൊഴിലാളികൾ വീതമടങ്ങുന്ന ഗ്രൂപ്പുകളാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. 120 ലക്ഷം രൂപയാണ് ഒരു യാനത്തിന് ചെലവ്. ഇതിൽ ഗവൺമെന്റ് സബ്സിഡിയായ 40% 24% കേന്ദ്രവിഹിതവും 16% സംസ്ഥാന വിഹിതവുമാണ്. 60% ഗുണഭോക്തൃ വിഹിതം. എന്നാൽ ഗുണഭോക്തൃ ഗ്രൂപ്പുകളുടെ ആവശ്യം പരിഗണിച്ച് വർദ്ധിച്ച മത്സ്യ സംഭരണ ശേഷി, ശീതീകരണ സൌകര്യങ്ങൾ, എഞ്ചിൻ ശേഷി തുടങ്ങിയ അധിക സൌകര്യങ്ങൾ ഉൾപ്പെടുത്തി കൊച്ചിൻ ഷിപ്പ്യാർഡ് രൂപകൽപ്പന ചെയ്ത ഒരു യാനത്തിന്റെ വില 157 ലക്ഷം രൂപയായി ഉയർന്നു. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഗുണഭോക്തൃ വിഹിതം വഹിക്കാൻ കഴിവില്ലാത്ത സാഹചര്യം പരിഗണിച്ച് ഓരോ യൂണിറ്റിനും സംസ്ഥാന ഗവൺമെന്റ് 30,06,000 രൂപയുടെ അധിക ധനസഹായം കൂടി അനുവദിച്ചു. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കീഴിലെ മാൽപ്പയാർഡിൽ ഇതിനകം നിർമ്മാണം പൂർത്തീകരിച്ച 5 ആഴക്കടൽ മത്സ്യബന്ധന ബോട്ടുകളാണ് ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുന്നത്.
ലൈഫ് മിഷൻ പണികഴിപ്പിച്ച 20,073 വീടുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നാടിന് സമർപ്പിക്കും. വീടിന്റെ താക്കോൽദാനവും 41,439 ഗുണഭോക്താക്കളുമായി കരാർ ഒപ്പിട്ടതിന്റെ പ്രഖ്യാപനവും വൈകിട്ട് കൊല്ലം കൊറ്റങ്കര മേക്കോണിൽ മുഖ്യമന്ത്രി നിർവഹിക്കും. ഇതോടെ ലൈഫ് പദ്ധതിയിൽ ഇതുവരെ പൂർത്തിയായ വീടുകളുടെ എണ്ണം 342,156 മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ അറിയിച്ചു. 2 വർഷം പൂർത്തിയാക്കുന്ന LDF ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് വീടുകൾ പൂർത്തിയാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. 67,000-ലധികം വീടുകൾ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഭൂരഹിത ഭവനരഹിതരുടെ പുനരധിവാസത്തിനായി മനസ്സോടിത്തിരി മണ്ണ് ക്യാമ്പയിനിലൂടെ ഇതുവരെ 23.5 ഏക്കർ സ്ഥലം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. അത്യാധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി നിർമ്മിച്ച ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയം രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യും. സാംസ്കാരിക വകുപ്പ് കിഫ്ബിയുടെ സഹായത്തോടെ എല്ലാ ജില്ലകളിലും നവോത്ഥാന നായകരുടെ പേരിൽ സാംസ്കാരിക സമുച്ചയങ്ങൾ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായാണ് ആശ്രാമം മൈതാനത്തിന് സമീപം 3.5 ഏക്കർ ഭൂമിയിൽ 56,91,00,000 രൂപ ചെലവഴിച്ച് ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയം നിർമ്മിച്ചത്. ആഭ്യന്തര കലാപം തുടരുന്ന സുഡാനിൽ നിന്നും ഇന്നലെ 8 മലയാളികൾ കൂടി കേരളത്തിൽ തിരിച്ചെത്തി. ഡൽഹി ബാംഗ്ലൂർ വിമാനത്താവളങ്ങളിൽ നിന്ന് 3 പേർ തിരുവനന്തപുരത്തും ഡൽഹി മുംബൈ എന്നിവിടങ്ങളിൽ നിന്ന് 5 പേർ കൊച്ചിയിലുമാണ് എത്തിയത്. ഇതോടെ ഇതുവരെ തിരിച്ചെത്തിയവരുടെ എണ്ണം 140 ആയി. കർണാടകയിൽ ഈ മാസം 10 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ചൂടുപിടിച്ച പ്രചാരണം. BJPയുടെയും കോൺഗ്രസിന്റെയും JDSന്റെയും മുതിർന്ന നേതാക്കൾ റോഡ് ഷോകളിലും റാലികളിലും പൊതുയോഗങ്ങളിലും പങ്കെടുത്ത് പ്രചാരണ രംഗത്ത് സജീവമാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ രണ്ടാംഘട്ടത്തിൽ 2 ദിവസത്തെ പ്രചാരണത്തിനായി കർണാടകയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 6 പൊതുയോഗങ്ങളിലും റാലികളിലും ഒരു മെഗാ റോഡ് ഷോയിലും പങ്കെടുത്തു. കോൺഗ്രസ് നേതാവ് പ്രിയങ്കാഗാന്ധി ബിദാറിൽ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു. 224 മണ്ഡലങ്ങളിലേക്ക് നടക്കുന്ന വോട്ടെടുപ്പിന്റെ ജനവിധി ഈ മാസം 13 അറിയാം. സംസ്ഥാനത്തെ 9 ജില്ലകളിലെ 19 തദ്ദേശ വാർഡുകളിൽ ഈ മാസം 30 നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന് ഇന്ന് വിജ്ഞാപനം പുറപ്പെടുവിക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട, കണ്ണൂർ കോർപ്പറേഷനിലെ പള്ളിപ്പുറം എന്നിവയ്ക്ക് പുറമെ 2 മുനിസിപ്പാലിറ്റി വാർഡുകളിലും 15 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ തിരുവനന്തപുരത്ത് അറിയിച്ചു. മാലിന്യം സംസ്കരിച്ച് പ്രകൃതിവാതകം നിർമ്മിക്കുന്ന പ്ലാന്റ് കൊച്ചിയിൽ സ്ഥാപിക്കാൻ BPCLമായി തത്വത്തിൽ ധാരണയിലെത്തിയതായി മന്ത്രി എം പി രാജേഷ് അറിയിച്ചു. BPCL പ്രതിനിധികളുമായി മന്ത്രിമാരായ എം പി രാജേഷും പി രാജീവും ചീഫ് സെക്രട്ടറി ഡോക്ടർ വി പി ജോയിയും തിരുവനന്തപുരത്ത് നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
ബ്രഹ്മപുരത്ത് തന്നെ പ്ലാന്റ് സ്ഥാപിക്കാനാണ് നിലവിലെ ധാരണയെന്നും ഗവൺമെന്റ് കൈമാറുന്ന സ്ഥലത്ത് BPCLന്റെ ചെലവിലാകും പ്ലാന്റ് നിർമ്മിക്കുകയെന്നും മന്ത്രി എം ബി രാജേഷ് അറിയിച്ചു. 1 വർഷം കൊണ്ട് പ്ലാന്റ് പ്രവർത്തന സജ്ജമാക്കാൻ കഴിയുമെന്നാണ് BPCL അറിയിച്ചിരിക്കുന്നത്. കൊച്ചിയിലെയും സമീപ നഗരസഭകളുടെയും ഖരമാലിന്യം പ്ലാന്റിൽ സംസ്കരിക്കാനാകും. മാലിന്യ സംസ്കരണത്തിലൂടെ നിർമ്മിക്കുന്ന പ്രകൃതിവാതകം BPCLന്റെ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കും. ഇതോടൊപ്പം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജൈവവളം വിപണനം ചെയ്യും. കൊച്ചിയിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഗവൺമെന്റ് നടത്തുന്ന ശ്രമം ശ്രമങ്ങളിലെ നിർണായക ചുവടുവെപ്പാണിതെന്ന് മന്ത്രി പറഞ്ഞു.
റേഷൻ കടകളെ കേരള സ്റ്റോറുകളാക്കി മാറ്റുന്ന പദ്ധതിക്ക് ഈ മാസം 14 തുടക്കമാകുമെന്ന് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു. പുനലൂർ മണ്ഡലത്തിൽ മാത്രം ആദ്യഘട്ടത്തിൽ 7 റേഷൻ കടകളെ പദ്ധതിക്കായി തെരഞ്ഞെടുത്തിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വിശപ്പുരഹിത കേരളം പദ്ധതിയുടെ ഭാഗമായ സുഭിക്ഷ ഹോട്ടൽ പുനലൂരിൽ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഘട്ടംഘട്ടമായി മുഴുവൻ റേഷൻ കടകളിലും പദ്ധതി നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ അംഗണവാടികളെ ഊർജ്ജ കാര്യക്ഷമമാക്കുന്നതിനായി എനർജി മാനേജ്മെന്റ് സെന്റർ നടപ്പിലാക്കുന്ന അംഗൻജ്യോതി പദ്ധതിയുടെ ഭാഗമായി കഴക്കൂട്ടം നിയോജകമണ്ഡലത്തിലെ 198 അംഗനവാടികൾക്ക് വൈദ്യുത പാചകോപകരണങ്ങൾ വിതരണം ചെയ്തു. മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്ത് 2050 കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി ICDS നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന അംഗനവാടികളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. കടലാക്രമണത്തിൽ വീടും ഭൂമിയും നഷ്ടപ്പെട്ടവരെയും വേലിയേറ്റം മേഖലയിൽ നിന്നും 50 മീറ്ററിനുള്ളിൽ അധിവസിക്കുന്നവരെയും പുനരധിവസിപ്പിക്കാൻ 2450 കോടി രൂപയുടെ പുനർഗേഹം പദ്ധതി ഗവൺമെന്റ് നടപ്പാക്കിയെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. ബേപ്പൂർ ചാലിയം ഗവൺമെന്റ് ഫിഷറീസ് LP സ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാന ഗവൺമെന്റിന്റെ 2nd വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളിയിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണനമേള മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഉദ്ഘാടനം ചെയ്തു. വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഒരുപോലെ പ്രാമുഖ്യം നൽകി സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ടു പോവുകയാണെന്നും ദേശീയപാതയും മലയോര തീരദേശ ഹൈവേയും വിഴിഞ്ഞം തുറമുഖവും സ്വപ്ന സമാന വേഗത്തിലാണ് പുരോഗമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. UKയിലെ ദന്തൽ മേഖലയിൽ കൂടുതൽ അവസരമൊരുക്കുന്നതിന്റെ ഭാഗമായി UK പ്രതിനിധി സംഘം മന്ത്രി വീണ ജോർജുമായി കൂടിക്കാഴ്ച നടത്തി. നോർക്ക UK കരിയർ ഫെയറിന്റെ ഭാഗമായി കേരളത്തിലെത്തിയ സംഘം സെക്രട്ടേറിയറ്റിലാണ് മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. വയനാട് മുത്തങ്ങയിൽ വൻ മയക്കുമരുന്ന് വേട്ട. ബംഗളൂരുവിൽ നിന്നും കോഴിക്കോട് ഭാഗത്ത് വിൽപ്പനയ്ക്കായി കൊണ്ടുപോവുകയായിരുന്ന 156 ഗ്രാം MDMA ദമ്പതികളടക്കം 4 പേരെ പോലീസ് പിടികൂടി. കാറിന്റെ മുഗൾഭാഗത്തായി ഒളിപ്പിച്ച നിലയിലായിരുന്നു മയക്കുമരുന്ന്. കോഴിക്കോട് സ്വദേശികളായ ഫിറോസ് ഖാൻ, PK യൂസഫ് അലി, അയാളുടെ ഭാര്യ മാന്തോട്ടം വടക്കൻ കണ്ടി ആയിഷ, നിഹാല, കണ്ണൂർ കക്കാട് പറയിലകത്ത് P നദീർ എന്നിവരാണ് അറസ്റ്റിലായത്. കോഴിക്കോട് ജില്ലയിൽ ബോളറിനും കോറി ഉൽപ്പന്നങ്ങൾക്കും വില വർദ്ധിപ്പിച്ചു. മാർച്ച് 1 വിലയിൽ നിന്നും ബോളറിന് 4 രൂപയും കോറി വേസ്റ്റിന് 2 രൂപയും വർദ്ധിപ്പിക്കാനാണ് ജില്ലാ കളക്ടർ A ഗീതയുടെ അധ്യക്ഷതയിൽ ചേർന്ന കോറി ഉടമകളുടെയും തൊഴിലാളികളുടെയും ചർച്ചയിൽ തീരുമാനമായത്. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് 6 വിക്കറ്റിന് പഞ്ചാബ് കിങ്സിനെ പരാജയപ്പെടുത്തി. മൊഹാലിയിൽ ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് ഉയർത്തിയ 215 റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യം 7 പന്തും 6 വിക്കറ്റും ബാക്കി നിൽക്കെ 18.5 ഓവറിൽ 216 റൺസെടുത്ത് മുംബൈ മറികടന്നു. ലക്നൌവിൽ ചെന്നൈ സൂപ്പർ കിങ്സും ലക്നൌ സൂപ്പർ ജയൻസും തമ്മിലെ മത്സരം മഴമൂലം ഉപേക്ഷിച്ചു. ഇരു ടീമും 1 പോയിന്റ് വീതം പങ്കിട്ടു. ഇന്ന് വൈകിട്ട് 7 ഹൈദരാബാദിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഹൈദരാബാദ് FCയെ നേരിടും. AFC കപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിൽ ATK മോഹൻ ബഗാന് ജയം. കോഴിക്കോട് നടന്ന മത്സരത്തിൽ ഹൈദരാബാദ് FCയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 1-3 ഗോളുകൾക്ക് തോൽപ്പിച്ച ATK മോഹൻ ബഗാൻ ഏഷ്യൻ ക്ലബ് ചാമ്പ്യൻഷിപ്പിന് യോഗ്യത നേടി. ഗോവയിൽ 13th ഫെഡറേഷൻ കപ്പ് സോഫ്റ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരള വനിതാ ടീം 3rd സ്ഥാനം നേടി. സൂപ്പർ ലീഗ് മത്സരത്തിൽ പഞ്ചാബിനോടും മഹാരാഷ്ട്രയോടും പരാജയപ്പെട്ടാണ് കേരള വനിതകൾ 3rd സ്ഥാനത്ത് എത്തിയത്. തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ശനിയാഴ്ചയോടെ ചക്രവാത ചുഴി രൂപപ്പെടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചക്രവാത ചുഴി ഞായറാഴ്ച ന്യൂനമർദ്ദമായും തിങ്കളാഴ്ച തീവ്ര ന്യൂനമർദ്ദമായും ശക്തി പ്രാപിക്കും. ചൊവ്വാഴ്ചയോടെ ഇത് മധ്യബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കാറ്റായി മാറിയേക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടർ മൃത്യുഞ്ജയ് മൊഹപത്ര ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചുഴലിക്കാറ്റ് ശക്തി പ്രാപിക്കുന്നതോടെ അടുത്തയാഴ്ച കേരളത്തിലും തമിഴ്നാട്ടിലും വ്യാപകമായി മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഞായറാഴ്ച വരെ സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മിന്നലോടുകൂടി ശക്തമായി മഴ തുടരും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന മുഖേന പൂർത്തിയാക്കിയ 5 ആഴക്കടൽ മത്സ്യബന്ധന യാനങ്ങളുടെ വിതരണോദ്ഘാടനം വൈകിട്ട് നീണ്ടകരയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. കേന്ദ്രമന്ത്രി പർഷോത്തം രൂപാല യാനങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് കൈമാറും. ലൈഫ് മിഷൻ പണികഴിപ്പിച്ച 20,000-ലധികം വീടുകൾ മുഖ്യമന്ത്രി ഇന്ന് നാടിന് സമർപ്പിക്കും. കർണാടകയിൽ ഈ മാസം 10 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് പ്രചാരണം കൂടുതൽ ഊർജ്ജിതമായി. മാലിന്യം സംസ്കരിച്ച് പ്രകൃതിവാതകം നിർമ്മിക്കുന്ന പ്ലാന്റ് ബ്രഹ്മപുരത്ത് സ്ഥാപിക്കാൻ BPCLമായി ധാരണയിലെത്തിയതായി മന്ത്രി MP രാജേഷ്. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സിനെ പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.